Let's turn to Acts of the Apostles in chapter 2. And we read in verse, you know, when the people of were convicted by the first gospel message ever preached.
ഹൃദയത്തിൽ ഏറ്റെടുത്ത ജനങ്ങളുടെ കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്.
The message Peter gave to them was, first of all, verse 38, repent and be baptized.
പത്രോസ് അവരോട് മാനസാന്തരപ്പെടുക, പാപങ്ങളുടെ മോചനത്തിനായിട്ട് യേശുക്രിസ്തു സ്നാനപ്പെടുക.
Nowadays, when gospel is preached, baptism is not preached.
ഇന്നത്തെ കാലത്ത് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ സ്നാനത്തിന്റെ കാര്യം വളരെ
in the first gospel message they preach repentance and water baptism.
ആദ്യത്തെ സുവിശേഷ പ്രസംഗത്തോട് ചേർന്ന് പോയ രണ്ട് കാര്യങ്ങളായിരുന്നു മാനസാന്തരവും സ്നാനവും.
That is just one indication of how Christianity has drifted away from the message proclaimed by the apostles.
അപ്പോസ്തലന്മാർ പ്രഖ്യാപിച്ച സുവിശേഷത്തിൽ നിന്ന് നമ്മുടെ ക്രിസ്ത്യാനിത്വം ഒഴുകി മാറി താഴെ നിലയിലേക്ക് പോയതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്.
And in the first gospel message preached, Peter also preached that when you do that, you'll get two gifts, forgiveness of sins, the gift of the Holy Spirit.
ഈ കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ, രണ്ട് ദാനങ്ങൾ ലഭിക്കുമെന്നാണ് പത്രോസ് പ്രസംഗിച്ചത്. ഒന്ന്, പാപക്ഷമയും പരിശുദ്ധാത്മാഭിഷേകവും.
That also you find in today's gospel preaching, they only preach forgiveness of sins.
ഇന്നത്തെ സുവിശേഷ പ്രസംഗങ്ങളൊക്കെയും പ്രസംഗിക്കുന്നത് പാപത്തിന്റെ ക്ഷമ മാത്രമാണ്.
So you see how the devil has succeeded in gradually reducing the message that was preached in the first gospel message.
ആദ്യത്തെ സുവിശേഷ പ്രസംഗത്തിൽ പ്രസംഗിച്ചിരുന്ന കാര്യങ്ങളൊക്കെയും വളരെ കുറഞ്ഞ നിലയിൽ കാണിക്കുവാനായിട്ട് സാത്താൻ എത്രമാത്രം വിജയിച്ചു എന്ന് നോക്കുക.
And Peter looked through all these 20 centuries and said, this promise is for all those from many far off countries, verse 39, whom the Lord our God will call in future days.
പത്രോസ് ഈ 20 നൂറ്റാണ്ടുകളെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഇത് പറഞ്ഞത്. 39-ാമത്തെ വാക്യത്തിൽ ഈ ദാനം ദൂരത്തുനിന്നും നിങ്ങളുടെ നിങ്ങളുടെ മക്കൾക്കും ദൂരസ്ഥർക്കും എല്ലാവർക്കും ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
And then that was not the end of the message.
ആ സന്ദേശത്തിന്റെ അവസാനം അവിടെയല്ല.
Then he preached one more thing to them, the first gospel message.
ആ ആദ്യം പ്രസംഗിച്ച സുവിശേഷത്തിന്റെ ഒരു കാര്യം കൂടി അവിടെ പ്രതിപാദിക്കുന്നുണ്ട്.
And that's what we want to think about now.
ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ്.
He said, be saved or escape from this perverse generation.
ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവീൻ എന്നും പറഞ്ഞു.
Now today when we talk about being saved, we only talk about being saved from hell.
നമ്മൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിച്ച കാര്യം മാത്രമാണ് നമ്മൾ ഉപേക്ഷിക്കുന്നത്.
That is another area where the devil has done a tremendous work in changing the gospel message.
യഥാർത്ഥ സുവിശേഷം തിരിച്ചു കാണിക്കുന്നതിൽ, കോട്ടിക്കളയുന്നതിൽ സാത്താൻ വിജയിച്ചിരിക്കുന്ന ഒരു വലിയൊരു പ്രാധാന്യമേറിയ ഒരു ഭാഗം ഇതാണ്.
There is not a single person who preached the gospel in the Bible saying be saved from hell.
വിശേഷം പ്രസംഗിക്കുന്നവർ ആരും തന്നെ നരകത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുക എന്നുള്ള കാര്യം പ്രസംഗിക്കുന്നില്ല.
Peter was not telling them to be saved from hell. He was telling them to be saved from this worldly generation that's living around you.
പത്രോസ് ഇവിടെ പറയുന്നത് വക്രവും വക്രതയും കോട്ടയുമുള്ള ഈ തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവീൻ എന്നാണ് പറഞ്ഞത്.
And because of all these changes in the gospel message from the first gospel message,
ആദ്യം പ്രസംഗിച്ച സുവിശേഷ സന്ദേശത്തിൽ നിന്നും ഇതുപോലെയുള്ള മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ സംഭവിച്ചിരിക്കുന്നതിനാൽ,
today we have so many people who are arguing whether you should be baptized in water.
അതുകൊണ്ടാണ് പലരും ഇന്ന് രക്ഷിക്കപ്പെട്ടതിന് ശേഷം നീ സ്നാനപ്പെടണോ എന്നുള്ള കാര്യത്തിൽ വാഗ്വാദം
നടത്തിയിരിക്കുന്നത്. All of us here may not have a problem because we are baptized in water.
നമ്മളൊരിക്കലും ജലസ്നാനം ഏറ്റിരിക്കുന്നവരാകയാൽ നമുക്ക് ആ ഒരു വാദം ഉണ്ടാകില്ല.
The second problem throughout Christendom is whether you should be baptized in the Holy Spirit.
ഈ ലോകത്തിലുടനീളമുള്ള വേറൊരു വാഗ്വാദം എന്തെന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനുള്ള സ്നാനം ആവശ്യമോ
വേണ്ടോ. I don't know whether all of us are clear on that.
ആ കാര്യത്തിൽ നമ്മൾ എല്ലാവരും വ്യക്തത ഉള്ളവരാണെന്ന് എനിക്കറിയില്ല.
If you come from a Pentecostal background, almost certain that whatever baptism spirit you got was a counterfeit one.
ഒരു പെന്തെക്കോസ്ത ഭാഗത്തിൽ നിന്ന് വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്നത് ഒരു വ്യാജമായി ആണെന്നുള്ളതാണ്.
That's what I've seen.
ഞാൻ അതാണ് എന്റെ ജീവിതത്തിൽ.
It doesn't make anybody holy.
അതാരെയും പരിശുദ്ധനാക്കുന്നില്ല.
It doesn't give them anointing to speak.
അവർക്ക്
the word
ദൈവത്തിന്റെ വചനം സംസാരിക്കാനാണ് ഒരു അഭിഷേകം അവർ.
The only thing they seem to get is to make a lot of noise and shout and yell and scream.
അവർക്ക് ലഭിക്കുന്ന ഒരേ ഒരു കാര്യം അന്ന് കൊച്ചുകൊച്ചു സംസാരിക്കാനും നിലവിളിക്കാനും ഉള്ളത് കാര്യം മാത്രമാണ്.
For which you don't need the Holy Spirit, you just got to drink few pegs of whiskey and you can do that also.
അതിനെങ്കിലും പരിശുദ്ധ ആത്മാഭിഷേകം ആവശ്യമില്ല, ഒന്ന് രണ്ട് ഗ്ലാസ് വിസ്കി കുടിച്ചാലും നേപ്പിക്കാവുന്നതേ ഉള്ളൂ.
So you see, there's a lot of counterfeit today.
രാജമായിട്ടുള്ള ധാരാളം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ട് ഈ ലോകത്തിൽ.
But if you want the truth, you've got to go back to the beginning.
നിങ്ങൾക്ക് സത്യം ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദിയിലേക്ക് മടങ്ങി പോകേണ്ടിയിരിക്കുന്നു.
See, God permits a lot of things which are less than the best.
ഏറ്റവും നന്നതിൽ നിന്നും താഴെ നിലവാരം കുറഞ്ഞ കാര്യങ്ങൾ ദൈവം അനുവദിക്കുന്നു.
Because there's nothing else available.
എന്തുകൊണ്ടാൽ ഏറ്റവും മെച്ചമായത് ലോകത്തിൽ ലഭ്യമല്ലാത്തതിന്.
The picture I get is, you know, in some remote poor country where you can't get good medical facilities.
ഞാൻ അതിനെ ഇങ്ങനെ ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഒരു പുരോഗമനം പ്രാപിക്കാത്ത ഒരു രാജ്യത്ത് നല്ല ചികിത്സാ സൗകര്യം ലഭിക്കാത്ത ഒരു സ്ഥലം.
What to do?
നിങ്ങൾ അവിടെ എന്ത് ചെയ്യും?
You have to do the best available.
നിങ്ങൾ അവിടെ ലഭ്യമാകുന്നതിൽ നല്ലത് നിങ്ങൾ തിരഞ്ഞെടുക്കും.
We have to accept whatever treatment is there, even though it's very much substandard.
വളരെ നിലവാരം കുറഞ്ഞതാണെങ്കിലും അവിടെ ലഭ്യമായിരിക്കുന്നതിൽ ഉള്ള ആ ചികിത്സ നിങ്ങൾ തേടിപ്പോവും.
But when you're living in a country where the best medical standards are available, why should you go for all that third rate medical standard?
നിങ്ങൾ ജീവിക്കുന്ന രാജ്യത്തെ ഏറ്റവും നന്നായിട്ടുള്ള സൗജന്യം ഏറ്റവും നല്ല ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ മൂന്നാം തരം ചികിത്സയ്ക്കായിട്ട് പോകുന്നത്?
None of us would do that. In fact, when our family members are sick, we would look for the best hospital.
And
if we have to travel all the way to India, we go travel all the way to India. Why is it that Christians don't have the same attitude towards being saved from sin?
എന്നാൽ പാപത്തിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ ഈ മനോഭാവം എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് ഇല്ലാതിരിക്കുന്നു?
And being saved from the world.
ലോകത്തിൽ നിന്ന് രക്ഷപ്രാപിപ്പാനായിട്ട് എന്തുകൊണ്ട് ഈ മനോഭാവം ഇല്ലാതിരിക്കുന്നു?
It's because the vast majority of Christians do not feel that sin is as bad as sickness.
ഭൂരിഭാഗം വിശ്വാസികളും പാപത്തെ രോഗത്തിന്റെ അത്രയും ഭയാനകമായിട്ട് കാണാത്തതുകൊണ്ടാണ് ഈ കാര്യം.
And they don't feel that the love of the world is going to harm them as much as they drinking poison.
അവരുടെ ലോകസ്നേഹം അവരുടെ ജീവിതത്തിലെ ഒരു വിഷം കഴിക്കുന്നതുപോലെ അവരെ അപകടപ്പെടുത്തുന്നുള്ള കാര്യം അവർ ബോധ്യമാക്കിയിട്ടില്ല.
Now we're not preaching to the rest of the world right now.
നമ്മളിപ്പോൾ ലോകത്തുള്ളവരോടല്ല സംസാരിക്കുന്നത്.
We're preaching to ourselves.
നമ്മൾ നമ്മളോട് തന്നെയാണ് സംസാരിക്കുന്നത്.
We don't want to think about other people.
മറ്റുള്ളവരെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല.
We got to think about ourselves.
നമ്മളെ തന്നെ ചിന്തിക്കാം.
And if you really want God to change you, ask yourself one or two questions.
ആർത്തത്തിൽ നിങ്ങളെ ഒരു വ്യത്യാസം ആവശ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക.
You really believe with all of your heart that one sinful habit that you allow to continue in your life is worse than you're getting AIDS?
നിങ്ങൾ പ്രകാരം ചിന്തിക്കുന്നുണ്ടോ? ഒരു പാപ സ്വഭാവം, ഒരേ ഒരു പാപ സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എയ്ഡ്സ് ബാധിച്ചിരിക്കുന്നത് പോലെയാണ് നിങ്ങൾ എത്ര പേർ ചിന്തിക്കുന്നുണ്ട്.
That if you keep on losing your temper and getting angry, it's just like having AIDS.
എല്ലായ്പ്പോഴും നിങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് നിങ്ങൾ കോപിഷ്ടനാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയ്ഡ്സ് രോഗം ബാധിച്ചിരിക്കുന്നത് പോലെയാണ്.
Or you keep on lusting with your eyes, it's like having AIDS.
കണ്ണുകൊണ്ട് നിരന്തരം നിങ്ങൾ മോഹിക്കുന്നവരാണെങ്കിലും നിങ്ങൾ എയ്ഡ്സ് രോഗിയെ പോലെ തന്നെയാണ്.
Or you have a bitterness or an unforgiving attitude towards some man or relative, that's like having AIDS.
ഹൈപ്പോഹൃദയത്തിലെ ക്ഷമിച്ചുകൂടാത്ത ഒരു സ്വഭാവം നിങ്ങളുടെ ബന്ധുക്കളോട് ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അതും ഈ എയ്ഡ്സ് പോലെയാണ്.
Or you're jealous of somebody, that's like having AIDS.
ആരോടെങ്കിലും അസൂയ ഉണ്ടെങ്കിലും എയ്ഡ്സ് രോഗത്തെ ബാധിതരെ പോലെ തന്നെയാണ്.
I don't know whether what you think.
നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല.
But my guess is that a number of you don't believe that.
എന്നാൽ ഞാൻ ഇങ്ങനെ പ്രകാരം ചിന്തിക്കുന്നു, ഈ സത്യം നിങ്ങൾ പലരും വിശ്വസിക്കുന്നില്ല എന്ന്.
If all of you believed it, you would be the holiest people in Dubai and in the Gulf.
നിങ്ങൾ ഈ സത്യം നേരത്തെ വിശ്വസിച്ചിരുന്നെങ്കിൽ ഈ ദുബായിലും ഗൾഫിന്റെ പ്രദേശങ്ങളിലുമുള്ള ഏറ്റവും വിശുദ്ധരായ വ്യക്തികൾ നിങ്ങൾ ഓരോരുത്തരുമായിരുന്നു.
And it would you know, holiness would radiate from you like the light radiated from Jesus.
യേശു ക്രിസ്തുവിന്റെ വെളിച്ചം പുറത്തേക്ക് വന്നതുപോലെ ഈ വിശുദ്ധി നിങ്ങളിൽ നിന്നും മറ്റുള്ളവർ ദർശിക്കുന്ന പ്രകാശപൂരിതമായേനെ.
But if all we can say is that as a church we preach holiness,
മൊത്തത്തിൽ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം ആ സഭയായിട്ട് ഞങ്ങൾ വിശുദ്ധി പ്രസംഗിക്കുന്നവരാണ്.
But you know the devil also preaches holiness.
സാത്താനും വിശുദ്ധി പ്രസംഗിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയുമോ?
As a verse in the Bible that says that.
അപ്രകാരം ഒരു വാക്യം പ്രതിപാദിക്കുന്നുണ്ട്.
The devil preaches holiness.
സാത്താനും വിശുദ്ധിയെ പ്രസംഗിക്കുന്ന ഒരു കാര്യം.
The servants of Satan preach holiness.
സാത്താന്റെ വേലക്കാർ വിശുദ്ധി പ്രസംഗിക്കുന്നു എന്നുള്ള കാര്യം.
That's written in 2 Corinthians 11.
രണ്ട് കോരിന്ത്യർ 11-ാം അധ്യായത്തിലാണ് ആ കാര്യം എഴുതിയിരിക്കുന്നത്.
Verse 14 and 15.
14 15 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു.
The devil does not come as an angel of darkness, he comes as an angel of light.
സാത്താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു, അവൻ ഇരുട്ടിന്റെ വേഷം ധരിച്ചു വരുന്നു എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്.
And therefore he is also his servants are disguising themselves as servants of righteousness or servants who preach holiness.
അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല.
So what do the servants of Satan preach?
അതുകൊണ്ട് സാത്താന്റെ ശുശ്രൂഷകർ എന്താണ് ചെയ്യുന്നത്?
According to the Bible.
ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ.
Righteousness.
അവർ നീതിയാണ് പ്രസംഗിക്കുന്നത്.
Holiness.
വിശുദ്ധിയാണ് പ്രസംഗിക്കുന്നത്.
So how do I know I am different from the servant of Satan?
അപ്പോൾ ഞാൻ എപ്രകാരമാണ് ഞാൻ സാത്താന്റെ ശുശ്രൂഷക്കാരനാണോ അല്ലയോ എന്ന് അറിയുന്നത്?
I am preaching holiness, he is preaching holiness.
ഞാൻ വിശുദ്ധി പ്രസംഗിക്കുന്നു, അവനും വിശുദ്ധി പ്രസംഗിക്കുന്നു.
I am preaching righteousness, he is preaching righteousness.
ഞാൻ നീതി പ്രസംഗിക്കുന്നു, അവനും നീതി പ്രസംഗിക്കുന്നു.
How am I different?
ഞാൻ എങ്ങനെയാണ് വ്യത്യസ്തനായിത്തീരുന്നത്?
Only if my life is righteous.
എന്റെ ജീവിതം നീതിയുള്ളതാണെങ്കിൽ മാത്രം.
Otherwise I am just like him.
അല്ലെങ്കിൽ ഞാൻ അവനെ പോലെ തന്നെ.
You know the number of groups in the world preaching holiness and righteousness.
ലോകത്തിൽ ഉള്ള ധാരാളം സഭാ വിഭാഗങ്ങൾ വിശുദ്ധിയും നീതിയും പ്രസംഗിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയുമോ?
I have seen so many of them in so many parts of the world.
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെയുള്ള ധാരാളം ഗ്രൂപ്പുകളെ ഞാൻ കണ്ടിട്ടുണ്ട്.
But when I look for people whose lives I am drawn to by their holiness, difficult to find even 10 people like that I've met in the world.
അവരുടെ ജീവിതത്തിലെ വിശുദ്ധി കണ്ട് ഞാൻ ആകർഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരാത്തതിനാൽ ഈ ലോകത്തിൽ ഞാൻ കണ്ടിരിക്കുന്നതിൽ 10 പേർ പോലും വിശുദ്ധരായിട്ടുള്ളവർ ഉണ്ടെന്നിരിക്കുന്നു.
That is the condition of Christianity.
അതാണ് ക്രിസ്തീയ ലോകത്തിലെ അന്നത്തെ അവസ്ഥ.
There's a tremendous amount of deception going on in the world.
ലോകത്തിലെമ്പാടും ധാരാളം വഞ്ചന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്.
I remember when we started our work 28 years ago.
28 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വേല ഞങ്ങൾ തുടർന്ന കാലം ഞാൻ ഓർക്കുന്നു.
We were not interested in a doctrine. We wanted a life of discipleship and holiness.
ഞങ്ങൾ ഉപദേശ രൂപത്തിലായിരുന്നില്ല ഞങ്ങൾക്ക് താല്പര്യം. ഞങ്ങൾക്ക് ജീവിതത്തിനും വിശുദ്ധിയുള്ള ജീവിതത്തിനും വേണ്ടിയാണ് ഞങ്ങളുടെ വാഞ്ച.
And people were drawn to us who wanted that life.
അപ്രകാരം ഹൃദയത്തിൽ താല്പര്യമുള്ള ഞങ്ങളിലേക്ക് അടുത്തു വരികയുണ്ടായി.
We were opposed and persecuted and bad things were said about us much more than today.
ഉപരിയായിട്ട് ധാരാളം പതിന്മടങ്ങ് ഞങ്ങളെ കുറിച്ച് മോശമായിട്ടുള്ളതും ഞങ്ങളൊക്കെ ഏതൊരു ഒക്കെയും മറ്റുള്ളവരും ലഭിച്ചു.
In those days we were a bit safe because people wouldn't join us because so many bad things were being said about us.
ഞങ്ങളെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് പലരും ഞങ്ങളോട് ചേരുവാനായിട്ട് വൈമുഖ്യം കാട്ടിയതിനാൽ ഞങ്ങൾ രക്ഷിക്കപ്പെടുകയായിരുന്നു.
Now we become a little respectable.
ഇന്നത്തെ നാളുകളിൽ ഞങ്ങൾക്ക് ഇപ്പോൾ അല്പം മാന്യതയൊക്കെ ഉണ്ട് സമൂഹത്തിൽ.
Certain people want to join us now because now we have become respectable.
അതുകൊണ്ട് ബഹുമാനം ലഭിക്കാൻ തുടങ്ങിയപ്പോൾ പലരും ഞങ്ങളോട് ചേരുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
And those people are not really so eager on holiness.
എന്നാൽ ഈ കടന്നു വരുന്നവരൊക്കെയും വിശുദ്ധിയിൽ അല്പം പോലും താല്പര്യമുള്ളവരല്ല.
അത്രത്തോളം they are not so eager to deal with sin like they would deal with leprosy or AIDS in their body.
അവരുടെ ശരീരത്തിൽ കുഷ്ഠരോഗത്തെക്കുറിച്ചും എയ്ഡ്സിനെ കുറിച്ചുമുള്ള കാര്യത്തിൽ അവർ എപ്രകാരം രീതി ചെയ്യുന്നു അതുപോലെ പാപത്തോട് അവർക്ക് താല്പര്യമില്ല.
They are fed up with some other Christian group and they think this is a better one and come and join here.
ഏതെങ്കിലും ഒരു സഭാ വിഭാഗത്തിൽ അവർ മടുപ്പ് തോന്നിയിട്ട് ഇത് കൊള്ളാമെന്നുള്ള നിലയിൽ അവർ കടന്നു വരുന്നു.
I met one person like that some time ago in Kerala.
കേരളത്തിലെ ഇപ്രകാരമുള്ള ഒരു വ്യക്തിയെ
കൊള്ളാം. Also fed up with these Pentecostals and I want to join your
church. ഈ പെന്തിക്കോസുകാരാൽ ഞാൻ വളരെ മടുത്തിരിക്കുന്നു, ഞാൻ നിങ്ങളോട് ചേരുവാൻ ആഗ്രഹിക്കുന്നു.
I said, we are not a bunch of people who are fed up with Pentecostals.
ഞാൻ പറഞ്ഞു, സഹോദര ഞങ്ങളെ പെന്തിക്കോസുകാരാൽ മടുത്തുപോയ ഒരു കൂട്ടം ആൾക്കാരല്ല.
We are people fed up with ourselves.
ഞങ്ങളെ തന്നെ മടുത്തു വരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്.
If you come and join us, fed up with the Pentecostals, you'll get fed up with us after some time.
പെന്തിക്കോസുകാരാൽ നിനക്ക് മടുപ്പുളവാക്കിയിട്ട് ഞങ്ങളുടെ കൂടെ വന്നു ചേർന്നാൽ കുറച്ചു കാലത്തിന് ശേഷം നിനക്ക് ഞങ്ങളാലും മടുപ്പുളവാക്കും.
If you're fed up with yourself and your defeated life and your wretched family life, come and join us, you'll be very happy with it.
എന്നാൽ നിന്റെ തന്നെ പാപജീവിതമായ പാപസമ്പന്നമായ ജീവിതം കൊണ്ടും നിന്റെ കുടുംബജീവിതം കൊണ്ടും നീ മടുപ്പുള്ളവാണെങ്കിൽ വരിക, നിനക്ക് സ്വാഗതം.
Think if everybody in our church had come on that basis.
They
said, I want to come here because I'm fed up of my defeated life. And I feel I can get some help here. I am fed up with my family life is not Christ
life.
My children are worldly and undisciplined. They don't listen to my parents, and I'm fed up of that. I don't want it to be like that.
എന്റെ കുഞ്ഞുങ്ങൾ എന്നെ അനുസരിക്കാത്തവരും ലൗകികരും ഒക്കെ ആയതിനാൽ ഞാൻ നിരാശനാണ്. ഞാൻ മടുപ്പ് എന്റെ ജീവിതത്തിൽ എനിക്ക് വളരെ മടുപ്പുണ്ട് എന്ന് പറയുന്ന
യു ഇമാജിൻ വാട്ട് എ ചർച്ച് വി വുഡ് ഹാവ് ബീൻ ബൈ നൗ.
ഈ സമയം കൊണ്ട് നമ്മുടെ ഈ സഭകളൊക്കെ എത്രത്തോളം ഉന്നതമായ നിലയിലേക്ക് വരേണ്ടതായിരുന്നു അറിയാമോ?
ബട്ട് ദി ഡെവിൽ ഹാസ് ബീൻ വെരി ക്ലെവർ.
സാത്താൻ വളരെ തന്ത്രശാലിയാണ്.
ഹി ഈസ് വെരി ക്ലെവർലി ഷിഫ്റ്റഡ് ദി എംഫസിസ്.
നമ്മുടെ ഏറ്റവും ഊന്നൽ കൊടുത്ത് പറയേണ്ട കാര്യങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റിയിരിക്കുന്നു.
വി ഹാവ് ഡോക്ട്രിൻ,
ഉപദേശമുണ്ട്,
ഗുഡ് മെസ്സേജസ്,
നല്ല സന്ദേശങ്ങളുണ്ട്.
There are so many tapes and CDs and books that we can boast about now.
നമുക്കിപ്പോൾ ഊറ്റം കൊള്ളാൻ കഴിയാത്തതുള്ള കാസറ്റുകളുണ്ട്, സിഡികളുണ്ട്, പുസ്തകങ്ങളുണ്ട്.
That's like people boasting about the Bible. I mean, here is the holiest book in the world. They say, we have the holiest book in the world.
ഇതേ ബൈബിളിനെ കുറിച്ച് മറ്റുള്ളവർ അഭിമാനത്തോടു കൂടി ഊറ്റം കൊള്ളുന്നത് പോലെയാണ് ലോകത്തിലേക്കും ഏറ്റവും വിശുദ്ധിയുള്ള ഒരു പുസ്തകമാണ് എന്ന്
പറയുന്നു. Not like other religious.
ഇത് മറ്റു മതഗ്രന്ഥങ്ങൾ പോലെയല്ല.
But you think all the people who hold the Bible are holy people? My books are not as holy as this book. My books are not as holy as the Bible.
ഞാൻ എഴുതിയ പുസ്തകങ്ങളൊന്നും തന്നെ ഈ തിരുവചനത്തിന്റെ അത്രയും വിശുദ്ധിയുള്ള പുസ്തകങ്ങളല്ല.
There's nothing to glory in those things that we have good books and CDs and all that.
നല്ല പുസ്തകങ്ങളും സിഡികളും ഉണ്ടെന്ന് പറയുന്നതിനാ ഒരു വലിയൊരു
കാര്യം. Some of the biggest crooks in the world are people who hold the holiest book in the world in their hand.
ഏറ്റവും വക്രതയുള്ള ആൾക്കാർ തിരുവചനം കയ്യിലേന്തി നടക്കുന്നവരും
പ്രസംഗിക്കുന്നു. It means nothing what books or CDs we have.
പുസ്തകങ്ങളോ സിഡികളോ എന്തുണ്ടെന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിൽ.
There's only one thing that is the light of the world, and that is our light.
ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ളതാണ് പ്രാധാന്യം.
And may God save us from ever forgetting that.
ഈ കാര്യം നമ്മൾ മറന്നുപോകാതെ എല്ലായ്പ്പോഴും ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ.
And the mark of the house of God is that we judge ourselves first.
ദൈവ ഭവനത്തിന്റെ മുഖമുദ്ര എന്തെന്നാൽ നമ്മൾ നിരന്തരം നമ്മളെ തന്നെ വിധിക്കുന്നവരാണോ അല്ലയോ എന്നുള്ളതാണ്.
Those are not my words, that's what Peter says in 1 Peter chapter 4.
പത്രോസ് പറഞ്ഞ വാക്കുകളാണ് അതെന്റെ വാക്കുകളല്ല.
Today everybody says they are the house of God.
എല്ലാവരും ചിന്തിക്കുന്നത് ഇവരെന്റെ ആത്മീയ ഗ്രഹമാണെന്നുള്ളതാണ്.
Somebody came, some Pentecostal person once came to CFC and said, oh, there's no Holy Spirit here.
വയങ്കൂറിലെ CFC കടന്നു വന്ന ഒരു ദിവസം പറഞ്ഞു, ഇവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ല.
It's like a brethren group.
ഇതൊരു ബ്രദറൻ സഭാ വിഭാഗം പോലെയാണ്.
How did he judge that in attending the meeting in 2 hours?
ഒരു രണ്ടു മണിക്കൂർ മീറ്റിംഗിനെ സംബന്ധിച്ചിട്ട് എങ്ങനെയാണ് അദ്ദേഹം അത് വിധിച്ചത്?
Because there was not enough noise.
കാരണം അവിടെ ആവശ്യത്തിന് ശബ്ദ കോലാഹലമില്ലായിരുന്നു.
Did he look at anybody's life?
ഒരാളുടെയും ജീവിതത്തെ നോക്കിയോ?
Did he live in anybody's home for 1 week?
ഒരാഴ്ചയിലും ഒരാളുടെയും ഭവനത്തിൽ താമസിച്ചോ?
Those things are not necessary.
ആ കാര്യങ്ങളൊന്നും അവിടെ ആവശ്യമായി വന്നില്ല.
Look at the wretched level to which Christianity has come, that they judge whether the Holy Spirit has come by the amount of noise in a meeting.
സഭയിലെ മീറ്റിംഗിലെ എത്രമാത്രം ശബ്ദമുണ്ടെന്നുള്ളതിനെ അടിസ്ഥാനമാക്കി പരിശുദ്ധാത്മാവിന്റെ ആ പ്രസൻസ് അവരെ എണ്ണിയത് എത്ര മോശകരമായ ഒരു അവസ്ഥ, ദയനീയമായ അവസ്ഥ.
ഹൗ ഡു വി നോ വിച്ച് ഇസ് ദ ഹൗസ് ഓഫ് ഗോഡ്?
എപ്രകാരമാണ് നമ്മൾ ആത്മീയ ഗ്രഹം ദൈവത്തിന്റെ ഭവനം അറിയുന്നത്?
പീപ്പിൾ ക്യാരി ദ ബൈബിൾ ദേർ ഓർ ദേ സ്പീക്ക് ഇൻ ടങ്സ് ദേർ?
അവിടെ അവർ ബൈബിൾ കൊണ്ടുവരുന്നത് കൊണ്ടോ അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ടാണോ അത് വിളിവാകുന്നത്?
ദേർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു തിങ്ക് ദാറ്റ്.
ധാരാളം പേരും അപ്രകാരം ചിന്തിക്കുന്നു.
Oh, it must be a lot of speaking in tongues. And people who don't know God, they say, oh, we better do that once or twice in our meeting so that we convince these
Pentecostals.
I'm not interested in impressing any group of Christians in the whole world. What for? They are all dust.
അവരൊക്കെയും പൊടികളാണ്.
ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ഇംപ്രസിംഗ് ഓൾമൈറ്റി ഗോഡ്.
ഞാൻ എന്റെ സ്വർഗസ്ഥനായ ദൈവത്തിനെ നിന്ന് മതിപ്പ് നേടുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
ഓൾ ദ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ ദേർ ഒപ്പീനിയൻ ഈസ് ഫിറ്റ് ഫോർ ദ ഗാർബേജ്.
ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും അഭിപ്രായം ചവറ്റുകുട്ടയിൽ തള്ളുവാൻ പര്യാപ്തമായതാണ്.
ഇഫ് എവരിബഡി ഇൻ ദ വേൾഡ് സേസ് ദാറ്റ് ഐ എം എ പ്രോഫറ്റ്, ഐ വോണ്ട് ബി എ പ്രോഫറ്റ്.
ലോകത്തുള്ളവരെല്ലാവരും പറയുകയാണ് ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ ഞാൻ
പ്രവാചകനായിത്തീരുകയാണ്.
ലോകത്തുള്ളവരെല്ലാവരും പറയുകയാണ് ഞാനൊരു പിശാചാണെന്ന് പറഞ്ഞാൽ ഞാൻ പിശാചുമായി
തീരും.
ദൈവമാണ് തീരുമാനിക്കേണ്ടത് ഞാൻ പിശാചോ പ്രവാചകനോ.
Whatever other people think about you doesn't mean a thing.
മറ്റുള്ളവരെന്നെ കുറിച്ച് എന്ത് ചിന്തിച്ചാലും എന്റെ ജീവിതത്തിൽ അതൊരു പ്രശ്നമേ അല്ല.
How do we know we are the house of God?
പ്രകാരമാണ് നമ്മൾ അറിയുന്നത് നമ്മൾ ദൈവത്തിലാണ്.
It's not by any doctrine we preach or any books we distribute.
നമ്മൾ പ്രസംഗിക്കുന്ന ഒരു ഉപദേശ രൂപത്തിന്റെ അടിസ്ഥാനത്തിലോ നമ്മൾ കൊടുക്കുന്ന പുസ്തകത്തിന്റെ ബലത്തിലല്ല.
I told you people who distribute the holiest book are not the house of God.
ലോകത്തിലേക്ക് ഏറ്റവും വിശുദ്ധമായ സത്യവേദ പുസ്തകം കൊടുക്കുന്നവരും വിശുദ്ധരല്ലാതെ ഞാൻ ആദ്യം
പറഞ്ഞു. Bible societies that distribute only this book.
ബൈബിൾ സൊസൈറ്റി എന്ന് പറയുന്ന ആ പ്രധാനം ഇത് മാത്രമേ
കൊടുക്കുന്നുള്ളൂ.
അവിടെ നടക്കുന്ന പണത്തട്ടിപ്പുകളൊക്കെ എത്ര മാത്രമുണ്ടെന്ന് നിങ്ങൾക്കറിയാം.
The books we distribute, the CDs we pass out, that's not the test of the house of God.
നമ്മൾ കൊടുക്കുന്ന പുസ്തകങ്ങളോ സിഡികളോ അല്ല നമ്മൾ യഥാർത്ഥ ദൈവഗ്രഹമാണോ.
1 Peter 4:17.
ഒന്ന് പത്രോസ് 4:17.
It says the time for judgment is come to begin with the household of God and must begin with us first.
ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ അത് നമ്മിൽ തുടങ്ങിയാൽ.
So that is how we know that we are the house of God.
നമ്മുടെ ഹാർത്ത ദൈവഗ്രഹമാണോ അല്ലയോ എന്നറിയുന്നത് ആ ന്യായവിധി തുടങ്ങുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്.
If we are 3 people here only.
നമ്മൾ വെറും 3 പേരെ ഇവിടെ ഉള്ളെന്ന് വിചാരിക്കുക.
And all the 3 people judge themselves first.
3 പേരും അവർ തന്നെത്താൻ വിധിക്കുന്നവരാണ്.
And not each other.
പരസ്പരം വിധിക്കുന്നവരല്ലാതിരിക്കും.
You know you can have 2 people and they can be judging each other.
രണ്ടുപേരുണ്ടായിരിക്കും തന്നെ പരസ്പരം വിധിച്ചുകൊണ്ടിരിക്കാൻ സാധ്യമാണെന്ന് അറിയാമോ?
You don't need 50 people.
50 പേരുടെ ആവശ്യമില്ല.
Where do we see that?
എവിടെയാണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത്?
In many homes.
പല ഭവനത്തിൽ.
There's only husband and wife.
അവിടെ ഭാര്യയും ഭർത്താവും മാത്രമേ.
And they judge one another.
അവർ പരസ്പരം വിധിക്കും.
How can that be the house of God?
അത് എപ്രകാരം ദൈവഗ്രഹമായി തീരാൻ സാധിക്കും?
Not in 1,000 years.
ആയിരം വർഷം ജീവിച്ചാലും സാധ്യമാണ്.
But show me a home where the husband and wife judge themselves first. There'll be the house of God there.
എന്നെ കാണിക്കുക ഭാര്യയും ഭർത്താവും സ്വയം വിധിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു ഭവനം കാണിക്കുക ദൈവഗ്രഹമാണെന്ന് എനിക്ക് പറയാം.
Show me a church where there are only 3 people where they judge themselves. Jesus will be in their midst. That'll be the house of God.
മൂന്ന് പേരുള്ള ഒരു സഭയെ കാണിക്കുക അവർ എല്ലായ്പ്പോഴും സ്വയം വിധിക്കുന്നവരാണെങ്കിൽ കർത്താവായ യേശു അവരുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കുന്ന ദൈവഗ്രഹവുമാണ്.
Today even many believers are impressed by, oh, that church has got 50,000 members. I say you go to Mecca, you'll find many more people there. You go to Velankanni and Tirupati, there are many more people than this 50,000 member church. You go to Kumbh Mela in Allahabad in that time, there are millions there.
നിങ്ങൾ കുംഭമേളയുടെ സമയത്ത് അലഹബാദിലേക്ക് പോകുക അവിടെ ദേശലക്ഷക്കണക്കിന് ആൾക്കാരെ കാണാം.
And then you go to Jesus group, there are only 11 there.
യേശുക്രിസ്തുവിന്റെ കൂട്ടത്തിലേക്ക് പോകുക അവിടെ ഒരു 11 പേർ മാത്രം.
Nobody would have been impressed by that.
ആ കാര്യം ആ കൂട്ടം കാണുമ്പോൾ ആർക്കും മതിപ്പുളവാകുമായിരുന്നില്ല.
The point is it the house of God or not?
അത് ദൈവഗ്രഹമാണോ ഇല്ലയോ എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന ചോദ്യം.
In the day when the glory of God rested on that small curtain tabernacle, there were huge pyramids in Egypt.
ദൈവത്തിന്റെ ആ മഹത്വം ആ സമാഗമന കൂടാരത്തിന്റെ മേൽ വസിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയ ഭീമാകരമായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെയും മിസ്രയേമിൽ ഉണ്ടായിരുന്നു.
But where was God's presence?
ദൈവത്തിന്റെ ആ പ്രസൻസ് എവിടെയായിരുന്നു?
Small little 15 feet tent.
ആ 15 അടി വീർണമുള്ള ആ കൂടാരത്തിലായിരുന്നു ദൈവത്തിന്റെ മഹത്വം.
We must never forget that.
ആ ഒരു സത്യം നമ്മൾ മറന്നുപോകരുത്.
He says the church is the body of Christ.
പറയുന്നു കർത്താവിന്റെ ശരീരമാകുന്നതാണ് ശരീരമാണ് സഭ എന്നുള്ളത്.
The first body of Christ was found in a stable and the only ones there were the cows and the donkeys.
ആദ്യത്തെ ദൈവത്തിന്റെ ശരീരം കണ്ടത് ആ ഒരു പുൽക്കൂട്ടിലായിരുന്നു. അവിടെ ആടുമാടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കഴുതകളും.
We should never lose our understanding of what is the house of God.
ദൈവഗ്രഹം എന്തെന്നുള്ളതിന്റെ ആ നമ്മുടെ ബോധ്യം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്.
And we can be the house of God only if we are saved from the spirit there is in this world.
ലോകത്തിന്റെ ആത്മാവിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിച്ചില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ദൈവഗ്രഹമായി തീരുകയില്ല.
So remember these 5 things that were preached in the first gospel message.
ആദ്യത്തെ സുവിശേഷത്തിൽ പ്രസംഗിച്ച 5 കാര്യങ്ങൾ ഓർത്തിരിക്കുക.
Of which most people preach only 1 today.
ആൾക്കാരും അതിൽ ഒരു കാര്യം മാത്രമാണ് ഇന്ന് പ്രസംഗിക്കുന്നത്.
Only one.
ഒരേ ഒരു കാര്യം മാത്രം.
Peter preached repentance.
പത്രോസ് മാനസാന്തരം പ്രസംഗിച്ചു.
Almost unheard of today.
വളരെ വളരെ കുറച്ച് മാത്രം കേൾക്കുന്ന ഒരു കാര്യം.
He preached water baptism.
ജലസ്ഥാനത്തെ കുറിച്ച്
ഓൾമോസ്റ്റ് നെവർ ഹേർഡ് ഇൻ എ ഗോസ്പൽ മീറ്റിംഗ്.
വിശേഷ പ്രസംഗത്തിൽ കേൾക്കുക വളരെ വളരെ ബുദ്ധിമുട്ട്.
ഹി പ്രീച്ച്ഡ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്,
പരിശുദ്ധാത്മാഭിഷേകത്തെ കുറിച്ച് പ്രസംഗിച്ചു.
ഓൾമോസ്റ്റ് നെവർ ഹേർഡ് ഇൻ എ ഗോസ്പൽ മീറ്റിംഗ്.
ഒരു സുവിശേഷ പ്രസംഗത്തിൽ കേൾക്കുന്നത്,
സേവ് യുവർ സെൽഫ് ഫ്രം ദിസ് വേൾഡ്,
വക്രതയും ഓട്ടവുമുള്ള തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ
രക്ഷിപ്പാനാണ് പാപക്ഷമ
മാത്രമാണ് നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്.
It's true. I mean, if you heard other gospel messages, you go to any television program and see people preach the other thing.
നിങ്ങളെ ടെലിവിഷനിൽ പ്രസംഗിക്കുന്നവരെ കണ്ടാലും പുറത്ത് പ്രസംഗിക്കുന്നവരെ കേട്ടാലും എല്ലാം ഈ ഒരു കാര്യമാണ്.
Nowadays some do preach baptism of the Holy Spirit, but it's not really leading people to holiness.
ചില ഇന്നെ പരിശുദ്ധാത്മാഭിഷേകത്തെ കുറിച്ച് പ്രസംഗിക്കുന്നതിനാൽ അവരുടെ ജീവിതങ്ങളെ, വ്യക്തി ജീവിതങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നു.
I don't know what type of baptism in the Holy Spirit it is.
ഏത് തരത്തിലുള്ള പരിശുദ്ധാത്മാഭിഷേകത്തെ കുറിച്ചാണ് അവർ പറയുന്നത് എനിക്കറിയില്ല.
This is not recent.
ഇപ്പോൾ തുടങ്ങിയ കാര്യമല്ല.
You know, I was reading the biography of a very godly man who lived in the beginning of this century.
ഈ നൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത് ജീവിച്ച ഒരു ദൈവമനുഷ്യന്റെ ജീവചരിത്രം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്.
Really baptized in the Holy Spirit.
ആർത്തത്തിൽ പരിശുദ്ധാത്മന്റെ അഭിഷേകമുള്ള.
He had a tremendous healing ministry also.
അതുപോലെ തന്നെ രോഗശാന്തി വരവുമുള്ള ഒരു സഹോദരനായിരുന്നു.
With some amazing healings in his ministry.
തന്റെ ശുശ്രൂഷയുടെ ഫലമായിട്ട് വളരെ പേർ സൗഖ്യമായിട്ടുണ്ട്.
I was reading some of his sermons.
ചില പ്രസംഗങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്.
Some of the most anointed sermons I've ever read in my life.
എന്റെ ജീവിതത്തിലെ വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അഭിഷേകം പരിശുദ്ധാത്മാവ്.
Every time I read them, I get challenged.
അത് വായിക്കുമ്പോഴൊക്കെയും ഞാൻ ഉത്സാഹഭരിതനായി തീരാം.
You know what his subject was?
അദ്ദേഹത്തിന്റെ വിഷയം എന്താണെന്ന് അറിയുമോ?
The resurrected life of Jesus Christ.
യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേറ്റ ജീവിതമായിരുന്നു.
The mighty power of that life should be manifested in us.
നമ്മൾ ഓരോരുത്തരും ആ ശക്തമായിട്ടുള്ള ആ ജീവിതത്തെ വെളിവാക്കി വെളിവെടുത്ത് കാണിക്കുന്നതായിരുന്നു.
You know what he said towards the end of his life?
അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലമായപ്പോൾ അദ്ദേഹം
പറഞ്ഞു. He died when he was in his early 60s.
അറുപതുകളുടെ ആദ്യകാലത്താണ് അദ്ദേഹം
മരിച്ചത്. Sometime when he was 58 or something, after having observed Christendom for so many years.
വളരെ വർഷക്കാലം ഈ ക്രിസ്തീയ ലോകത്തെ സൂക്ഷ്മതയോടെ നോക്കിയതിന് ശേഷം അദ്ദേഹത്തിന്റെ 58 വയസ്സുള്ള സമയത്ത് പറയുണ്ടായി.
I'll tell you why I admire him first of all.
എന്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് ഞാൻ ആദ്യം പറയാം.
When he was 30 years old,
30 വയസ്സുള്ളപ്പോൾ,
he was a millionaire businessman in America.
അമേരിക്കയിലെ വലിയൊരു കോടീശ്വരനായിരുന്നു.
To be a millionaire 70 years ago was a fantastic thing.
20 വർഷം മുമ്പ് ഒരു കോടീശ്വരനാകുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്.
And he gave up everything.
എല്ലാം നഷ്ടമാക്കി ഉപേക്ഷിച്ചു.
And went to Africa as a missionary.
ആഫ്രിക്കയിലേക്ക് ഒരു സുവിശേഷ പ്രസംഗം.
And lived in poverty.
ആ മിഷനറി ജീവിതം നയിക്കുമ്പോൾ അവൻ
ദരിദ്രനായി.
അവന്റെ ഭാര്യ അവിടെ മരിച്ചു.
Some of his co-workers died because they didn't have enough food.
ഭക്ഷണം കഴിക്കാനില്ലാത്തതിനാൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ പലരും അവിടെ മരിച്ചു.
That's why I admire that.
അതുകൊണ്ടാണ് ഞാൻ ആ മനുഷ്യനെ ബഹുമാനിച്ചത്.
He was not like these modern day healers who grow in their private planes and all that.
ഇന്നത്തെ ആധുനിക കാലത്തെ തങ്ങളുടെ സ്വന്തം വിമാനങ്ങളിൽ പോയി രോഗശാന്തി നടത്തുന്ന പ്രസംഗരെ പോലെ അല്ല അവൻ.
There are only very few people like that I admire because there was something genuine about it.
ഞാൻ ബഹുമാനിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കാരണം അവരിലെ യഥാർത്ഥമുള്ളത്
none of these modern day people.
ഈ ആധുനിക യുഗത്തിലുള്ള ആരും തന്നെ അതിലില്ല.
But that man towards the end of his life he said this.
തന്റെ ജീവിതത്തിന്റെ അവസാന കാലത്തോട് അടുത്തപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറയുന്നു.
He said the baptism in the spirit that people are experiencing nowadays is not at all like what I experienced in my first.
ആദ്യകാലത്ത് ഞാൻ അനുഭവിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നതിനോട് തുലനം ചെയ്യുമ്പോൾ ഇന്ന് അനുഭവിക്കുന്നതൊന്നും ഒന്നുമില്ല എന്ന്
അദ്ദേഹം. അവരുടെ
ജീവിതത്തിൽ അതിനുള്ള ശക്തി കാണുന്നില്ല.
അവരുടെ
ജീവിതത്തിൽ ഒരു എരിയുന്നൊരു ശക്തി
അനുഭവം
എവിടെയോ എന്തോ നഷ്ടമായിരിക്കും.
I've said that many times.
ഞാൻ എന്റെ ജീവിതത്തിൽ പലപ്പോഴും.
But he is the only Pentecostal I ever heard who said that.
ജീവിതത്തിലെ കേട്ടിട്ടുള്ള ഒരേ ഒരു പെന്തിക്കോസ്റ്റ് വിശ്വാസി ഈ സഹോദരൻ മാത്രമാണ്.
And he was a Pentecostal. But he was that old time Pentecostal who really had power and fire in their life and holiness as well. And if I was living in his time, I would have joined him.
അതേ സമയം തന്നെ മറ്റു സഭകളെ പോലെ നമ്മുടെ സഭയും താഴേക്ക് വന്ന് വെച്ച് മലിനമായിരിക്കുന്ന ആ കോടതിയിലേക്ക്
പോകാനിടവരുന്നത്
ആദ്യത്തെ സുവിശേഷ പ്രസംഗത്തിൽ പത്രോസ് പ്രഖ്യാപിച്ച ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ നിരന്തരം പ്രഖ്യാപിക്കണം. മാനസാന്തരപ്പെടുക.
Receive forgiveness of sins.
പാപക്ഷമ സ്വീകരിക്കുക.
There is no forgiveness of sins without repentance.
മാനസാന്തരം കൂടാതെ പാപക്ഷമയില്ല.
Just going and saying I confess my sin to you. There's no forgiveness with confession. It's with repentance first.
ഏറ്റു പറയുന്നത് കൊണ്ട് ഒരു പാപക്ഷമ ലഭിക്കുന്നത് മാനസാന്തരത്തോടു കൂടി മാത്രമേ പാപക്ഷമയുള്ളൂ.
And baptism. What does baptism mean? That means I'm buried to this world and finished. I've come out a new person.
ആത്മ ജലസ്നാനം എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ ലോകത്തിൽ ഞാൻ മരിച്ചവനായിട്ട് ജലത്തിലേക്ക് താഴ്ന്നു അതിനുശേഷം യേശുക്രിസ്തുവിനോട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നു.
Baptism, Romans 6 says, is a picture of death.
റോമാലേഖനം ആറാം അധ്യായം പഠിപ്പിക്കുന്നത് സ്നാനം എന്ന് പറയുന്ന ഒരു മരണത്തോട്
പ്രതികരിക്കുന്നു. If it is a picture of death,
അതൊരു മരണത്തെ കുറിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ,
then just think of somebody you know who's dead.
നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഒരു ആൾ മരിച്ചൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുക.
യു ആൾ നോ സംബഡി ഹൂസ് ഡെഡ്.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
ഐ തിങ്ക് ഓഫ് മൈ ഫാദർ ഹൂസ് ഡെഡ്.
എന്റെ മരണമടഞ്ഞു പോയ എന്റെ പിതാവിനെ ഞാൻ ചിന്തിക്കുന്നു.
When he was in the world,
അദ്ദേഹം ഈ ലോകത്തിലായിരുന്നു.
He may have had many interests in this world.
ഈ ലോകത്തിന്റേതായിട്ടുള്ള ധാരാളം താല്പര്യങ്ങളുണ്ടായിരുന്നു.
Even so many earthly cares and so many things.
അതുപോലെ തന്നെ ഈ ഭൗമികമായ പല കാര്യങ്ങളും ചിന്തയുണ്ടായിരുന്നു.
He is not thinking about any of those.
ഈ ലോകത്തിലെ കാര്യങ്ങളൊന്നും അവൻ ചിന്തിക്കുന്നു.
He's in the presence of the Lord and he's thinking about that primarily.
അവൻ ദൈവത്തിന്റെ സന്നിധിയിലിരുന്നുകൊണ്ട് ആ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നു.
And if he looks at the world from heaven, like the believers I suppose can from heaven, there'll be burden for people to be saved.
അവർ നോക്കുമ്പോൾ അവർക്ക് ഈ ലോകത്തിലുള്ള ആൾക്കാർ രക്ഷിക്കപ്പെടാത്ത ഭാരമുണ്ടായിരിക്കും.
And for believers to be holy.
വിശ്വാസികൾ വിശുദ്ധരായിത്തീരാത്തതിന് അവർക്ക് ഭാരമുണ്ട്.
You know, it says in Hebrews 12:1, let us run the race because of this great cloud of witnesses that is surrounding us.
സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് നമുക്ക് ഈ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും ഇട്ട് ഓടുവാൻ എന്ന് നമ്മൾ വായിക്കും.
Those are people who finished their earthly race and gone up to heaven.
ആ വിശ്വാസികൾ എന്ന് പറയുന്നവർ ഈ ലോകത്തിലെ ഓട്ടം തികച്ച് സ്വർഗത്തിലേക്ക്.
Now they are like the people sitting in the stadium encouraging us, saying, come on, run faster.
സ്റ്റേഡിയത്തിൽ ഇരുന്നിട്ട് ഓടുന്ന നമ്മളെ അത് ഉത്സാഹിപ്പിക്കുന്നവരെ പോലെയാണ്.
And what are they saying?
അവരെന്താണ് വിളിച്ചത്?
What do you think they're saying to us?
അവർ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് അറിയാം?
From heaven.
സ്വർഗ്ഗത്തിൽ നിന്ന് വിളിച്ചു പറയുന്നത് അറിയാം.
You should have a greater burden for people who are lost in sin.
ഈ പാപത്തിൽ നശിക്കുന്ന ഈ ജനത്തെ കുറിച്ച് ഹൃദയത്തിൽ ഭാരമില്ലേ?
You shouldn't be so interested in just making money in your life.
നിന്റെ ജീവിതത്തിൽ പണം ഉണ്ടാക്കുന്ന കാര്യം മാത്രമല്ല നിന്റെ താല്പര്യം.
You shouldn't be just living in interest in your comfortable life.
നിനക്ക് സുഖസൗകര്യങ്ങൾ ജീവിക്കുന്ന ഒരു കാര്യത്തിൽ മാത്രമായിരിക്കരുത് നിന്റെ.
And they won't say it in a rebuking way like worldly people do.
ലോകത്തിലുള്ളവർ പറയുന്ന പോലെ
worldly preachers.
ലോകത്തിലുള്ള പ്രസംഗികൾ പറയുന്ന പോലെ ശാസ്ത്രീയ ആത്മാവിൽ അവർ പറയുകയില്ല.
They say it with sadness.
അവർ ഹൃദയത്തിൽ ഭാരത്തോടു കൂടി നമ്മളോട്.
You know how much regret you'll have in heaven if you live like this now.
നീ ഇപ്പോൾ ഇങ്ങനെ ജീവിച്ചാൽ നീ സ്വർഗത്തിൽ വരുമ്പോൾ നിനക്ക് എന്തുമാത്രം ലജ്ജാഭാരമുണ്ടാവും.
That's what the people in heaven are saying to us now. People have been here and gone.
ഈ ഓട്ടം തികച്ച് സ്വർഗത്തിൽ ഇരിക്കുന്ന വിശുദ്ധരായിരിക്കുന്നവരൊക്കെ നമ്മളോട് വിളിച്ചു പറയുന്ന ഈ
ലോട്ട് ഓഫ് റിഗ്രറ്റ് മൈ ബ്രദർ,
എന്റെ സഹോദര, നിനക്ക് സ്വർഗത്തിൽ വരുമ്പോൾ നിനക്ക് ഖേദിക്കേണ്ടി വരും.
യു ലിവ് ലൈക് ദിസ്
ഈ ജീവിതം നീ മുന്നോട്ട് നയിച്ചാൽ നിനക്ക് ഖേദമുണ്ടാകും.
We have got some people here in heaven who are just regretting and wishing they were back on the earth now.
ഞങ്ങൾ ഇവിടെ സ്വർഗത്തിലായിരിക്കുക തന്നെ ഇപ്പോഴും ഞങ്ങൾ ഖേദപ്പെടുന്നു, ഞങ്ങൾക്ക് ഒന്നുകൂടി ഭൂമിയിൽ പോയാലോ.
There are some people like that here in heaven.
ഇവിടെ സ്വർഗത്തിൽ അങ്ങനെയുള്ള ചിലരുണ്ട്.
You'll be like that, you'll join that crowd.
നീ ഇവിടെ വരുമ്പോൾ നീ സ്വർഗത്തിലാണെങ്കിലും നിനക്കൂടെ സ്ഥാനം
ലഭ്യമാകും. അതുകൊണ്ട്
ഉത്സാഹത്തിന്റെ വചനങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുക.
Run the race.
ഓട്ടമോടുക.
Be saved from this generation.
ഈ തലമുറയിൽ നിന്നും രക്ഷ പ്രാപിക്കുക.
Be filled with the Holy Spirit continuously.
നിരന്തര പരിശുദ്ധാത്മാവിന്റെ നിറവിൽ മുന്നോട്ട് നയിക്കുക, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക.
Those who have ears to hear will hear.
കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ.
There, God has a certain opinion about this world. We grow up as children and we have another opinion. You know, we grow up in the world and we have a certain opinion about this world.
Now,
when we were born, you look at a newborn baby, that has got no opinion. Has got no opinion about this world.
ഈ ലോകത്തെ കുറിച്ച് അവന് ഒരു അഭിപ്രായം.
Where does he develop that opinion as he grows up? If you have a small baby right now, he's got no opinion about this world. But you wait 5 years, he's already got an opinion. Where did he get it from? From his friends. From television.
ടെലിവിഷനിൽ നിന്ന്,
ഫ്രം ദി അഡ്വർട്ടൈസ്മെന്റ് ഹീ സീസ് ഇൻ ദി ന്യൂസ് പേപ്പർ,
പത്രത്തിൽ കാണുന്ന ഈ പരസ്യങ്ങളിൽ നിന്ന്,
ഫ്രം വാട്ട് ഹീ ഹിയേഴ്സ് ഇൻ ദി സ്കൂൾ,
സ്കൂളിൽ കേൾക്കുന്നതിൽ
നിന്ന്, ആൻഡ് ഓൾ ഓഫ് ദോസ് ഇൻഫ്ലുവൻസസ് ആർ അൺഗോഡ്ലി.
അവർ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവികമായിട്ടുള്ളതല്ല.
how to, we can't protect him by saying we won't send him to school and we won't let him read the newspaper and we won't let him go anywhere.
You'll
have to send him to some forest. That's not how Jesus grew up.
He grew up in a home.
And our children have to grow up in a home.
But
how to save them from this present evil generation that Peter spoke about? First of all, do you believe this generation is a perverted generation? Maybe some of us don't believe that. Do you believe your unconverted relatives have got a value system which is a perverted, crooked value system?
മാനസാന്തരം പ്രാപിക്കാത്ത വീടുജന്മം പ്രാപിക്കാത്ത ബന്ധുക്കൾക്കുള്ള വില നിലവാരം എന്ന് പറയുന്നത് വക്രതയും കൂട്ടതും നിറഞ്ഞതാണ്. നിങ്ങൾ അറിയുന്നുണ്ട്.
The more you allow those unconverted relatives to influence your children, the more ungodly your children will become.
ഈ വീടുജന്മം പ്രാപിക്കാത്ത നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിപ്പാൻ എത്രത്തോളം നിങ്ങൾ അനുവദിക്കുന്നു അത്രത്തോളം അവർ ലൗകികരായി.
Why do you think I became very unpopular with all my relatives?
എന്തുകൊണ്ടാണ് എന്റെ ബന്ധുക്കളുടെ ഇടയിൽ ഞാൻ ഒട്ടും പ്രസിദ്ധിയില്ലാത്തവനായത്?
Because you think I'm unsociable. I don't come there with my family to let my children get polluted with all their ideas.
അവരുടെ ആശയങ്ങളോട് ചേർന്ന് എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കപ്പെടുവാനായിട്ട് ഞാൻ അവരുമായിട്ട് എന്റെ കുഞ്ഞുങ്ങളെ
വിട്ടുപോകും. You can think what you like. God has given me some children and I'm not going to let them grow up like your children.
എന്നെക്കുറിച്ച് നിങ്ങൾ എന്ത് വേണേ ചിന്തിച്ചോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെ ലൗകികരായിട്ട് വളരുവാൻ എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ വിട്ടുതരികയില്ല.
They don't have value system which is different.
അവരുടെ വില നിലവാരം വേറെ ഒരു വിധത്തിലുള്ള.
And I don't agree with the value system that my relatives have.
എന്റെ ബന്ധുക്കൾക്കുള്ള വില നിലവാരത്തെ കുറിച്ച് ഞാൻ അവരോട് യോജിക്കുന്നില്ല.
I'm not here to judge them. God is their judge.
ഞാൻ അവരെ ഇവിടെ വിധിപ്പാൻ യോഗ്യനല്ല.
Do you believe that this generation is crooked?
നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ തലമുറ കോട്ടവും വക്രതയുമുള്ളത്?
Peter believed it 2000 years ago. It is much more crooked today.
2000 വർഷങ്ങൾക്ക് മുമ്പ് ഇതിൽ നിന്നും അല്പം കുറഞ്ഞ രീതിയിൽ കോട്ടമുള്ള കാലത്ത് പത്രോസ് വിശ്വസിച്ചപ്പോൾ ഇപ്പോഴോ?
Can you imagine how much, I mean, I know the world is a much better place even 50 years ago when I went to school.
50 വർഷം മുമ്പ് സ്കൂളിലേക്ക് പോയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ലോകം ഇതിലൊക്കെയും മെച്ചമായിരുന്നു.
I know my children struggled much more when they were in school than I was.
ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തിൽ നിന്നും എന്റെ കുഞ്ഞുങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളോ എനിക്ക് വളരെ നന്നായിരുന്നു.
My children left school 15 years ago.
എന്റെ കുഞ്ഞുങ്ങൾ 15 വർഷം മുമ്പ് സ്കൂൾ
വിട്ടു. And I know school is much worse today.
ഇന്നത്തെ സ്കൂൾ അതിലും മോശമാണ്.
Today's children are struggling much more. It's a terrible spirit there.
കുഞ്ഞുങ്ങൾ വളരെ പോരാട്ടം കളിക്കുന്നവരാണ് അവിടെ ഉണ്ടാ ഒരു ആത്മാവ് എന്ന് പറയുന്നത് വളരെ മോശമാണ്.
Do I have a responsibility to save them from this?
ആ ആത്മാവിൽ നിന്ന് അവരെ രക്ഷിപ്പാനായിട്ട് ഉത്തരവാദിത്വം എനിക്കുണ്ട്.
They don't have discernment.
അവർക്ക് വിവേചനമില്ല.
You know the multitudes of believers children who read Harry Potter.
ധാരാളം വിശ്വാസികളുടെ കുഞ്ഞുങ്ങൾ ഈ ഹാരി പോട്ടർ എന്ന് പറയുന്ന ആ
play with Pokemon.
പോക്കിമോനുമായിട്ട് അവർ കളിക്കുന്നുണ്ട്.
And games of witches and dragons and all types of things.
ആ യക്ഷികളുടെയും ഡ്രാഗണിന്റെയും ഒക്കെ ആ കാര്യങ്ങളെ അവർ കളിക്കുന്നു.
We never had any of those things when we were children.
നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഈ കാര്യങ്ങളൊന്നും നമുക്കില്ലായിരുന്നു.
There were no such games.
അങ്ങനെയുള്ള കളികളെക്കുറിച്ച്
50 years ago. So can you imagine how it was 2000 years ago? And at that time, for Peter to say, please save yourself from this wretched generation, can you imagine what a standard he was preaching? He wasn't talking about all these games of witches and all that. He was talking about a spirit that was in the world even then.
അദ്ദേഹത്തെ കാലത്തിന് നിലവിലിരുന്ന ലോകത്തിന്റെ ആത്മാവിനെയാണ്.
The spirit that crucified Jesus Christ.
യേശുക്രിസ്തുവിനെ ക്രൂശിച്ച ആത്മാവ്.
The spirit that said, we don't want this man.
ഈ മനുഷ്യനെ ഞങ്ങൾക്ക് ആവശ്യമില്ല, ബരാബാസിനെ മതി എന്ന് പറഞ്ഞ ആ
ആത്മാവ്. Did he say?
ആരോടാണ്?
He wasn't saying it to godless people. He was taking it to the Jews who read the Old Testament.
പഴയ നിയമം വായിച്ച് മനസ്സിലാക്കിയിരുന്ന യഹൂദരോടാണ് അവൻ പറഞ്ഞത്.
Please save yourself from that worldly spirit you find in the synagogue. There were no cinemas those days, no videotapes, no television. There were probably hardly any brothels and prostitutes in Palestine. What did he mean, save yourself from this present evil world?
ഇന്നത്തെ തലമുറയിൽ നിന്ന് രക്ഷപ്രാപിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്?
All those Jews went to the synagogue.
എല്ലാ യഹൂദരും സിനഗോഗിൽ പോയി.
Every one of those people listening to him were going to the synagogue every Saturday.
എല്ലാ ശനിയാഴ്ചയും
There was not one non-Jew in that crowd that Pentecost morning. And he said, you people who go to the synagogue every Saturday, save yourself from this worldly spirit
there.
A light attitude towards sin. A light attitude towards the devil. People don't realize how strong the devil is, how subtle he is. I have felt much that there are spirits operating in these countries. And I have realized that all of you who live in these countries, you've got to fight a certain spirit, otherwise it will influence you. Religious spirits, worldly spirits, and the only way to fight them is with spiritual warfare. It's like, you know, the battle front, like there was between India and Pakistan. Just a couple of years ago, they were waiting with their guns against each other for so many months. And all the time alert. That's how we are to live till Jesus comes. And those are the only people who will be saved from this spirit of this world. Otherwise it will enter us, and once it enters us, it will enter our family also. And then it will come to the church. And gradually, you may preach whatever doctrine you like, but the spirit of the world is there. See, today we find Christians divided in so many different doctrines. I mean, you may have 150 groups meeting here. Ask yourself, why are they in 150 groups? 99% is because of doctrine. Some believe Jesus only, and some believe in Trinity. Some believe in some ordained priesthood, and some don't believe in that. Some believe in child baptism or water baptism. Some speaking in tongues or not speaking in tongues. Some that full-time workers must not be married, and some believe they can be married. Some may preach holiness. But the spirit of the world can be in all 150 groups. And in that way they are united. So when we are seeking to be a light, it's not just in doctrine. Doctrine is important, but it's very easy to have the light of doctrine. The devil has got all his doctrines right. You think the devil doesn't know which baptism is the right baptism? He has watched Christianity from the beginning. He knows what is the right way. He knows in the first century no children were baptized. He knows that himself. You think the devil has got any doubt that baptism in the Holy Spirit is a real thing? I mean, Christians may argue about it, but the devil knows very clearly because he's seen it from the first century. It's not doctrine. Here it says in 1 John 5. Verse 19. It says here, we know that the whole world lies in the power of the evil one.
Sarvarogavum dushtante adheenathayil kidakkunnu.
Prince of darkness.
Andhaarathinte prabhu.
The whole world lies in darkness.
Lokam muzhuvanum andhaarathil.
And when that spirit comes into any church, darkness comes in, whatever doctrine that church may hold.
Aathmaavu sabhayilekku kadannu varumbol irulu sabhayilekku kadannu varunnu endu upadesham nammal prasangichalum.
What is God's opinion of the world?
Lokathe kurichulla devathinte abhiprayam enthaanu?
I told you our children grow up and they get a certain opinion of the world from school.
Schoolukalil nammude kunjungal valarnnu varumbol lokathe kurichulla abhiprayangal avarkku undaagunnu parannallo.
Yes, it's important to come first in the class.
ക്ലാസ്സിൽ ഒന്നാമനായിട്ട് വരേണ്ടത് പ്രാധാന്യമുള്ള കാര്യമാണെന്ന് പറയുന്നു.
കോമ്പറ്റീഷൻ,
അവിടെ മത്സരമുണ്ട്.
പുട്ടി അതർ പേഴ്സൺ ഡൗൺ ആൻഡ് കം അപ്പ്.
അപ്പോ മറ്റുള്ളവരെ ഇടിച്ചു താത്തിട്ട് എങ്ങനെയെങ്കിലും മുകളിൽ
വരണം. ബട്ടർ ദ ടീച്ചർ ആൻഡ് കം ഫേഴ്സ്റ്റ്.
ടീച്ചറിനെ ബസ് അടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്നാമതായിട്ട് വരണം.
ആൻഡ് വി മസ്റ്റ് കം ഫേഴ്സ്റ്റ് ഇൻ അത്ലറ്റിക്സ് ആൻഡ് ബി ഇൻ ദ ഗെയിംസ്.
അതുപോലെ തന്നെ മത്സരങ്ങളിലും കളികളിലും ഒന്നാമതായിട്ട് വരണം.
കോമ്പറ്റീഷൻ,
മത്സരത്തിന്റെ ആത്മാവ് വളർന്നു.
ഐ എം നോട്ട് അഗൈൻസ്റ്റ് ഡൂയിങ് വെൽ ഇൻ സ്റ്റഡീസ് ഓർ ഡൂയിങ് വെൽ ഇൻ ഗെയിംസ്.
മത്സരങ്ങളിലോ പഠനത്തിലോ നന്നായിട്ട് വരുന്നതിനെ
ഐ ഹാവ് ഓൾവേസ് എൻകറേജ് ഓൾ ചിൽഡ്രൻ ഇൻ അവർ ചർച്ച് ഡു യുവർ ബെസ്റ്റ്.
സഭയിലെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ ഉത്സാഹിപ്പിച്ചിട്ട് ഇങ്ങനെ പറയും, ഏറ്റവും നന്നായിട്ട് ചെയ്യുക.
നോട്ട് വിത്ത് ദിസ് സ്പിരിറ്റ് ഓഫ് കോമ്പറ്റീഷൻ ഇൻ ദ വേൾഡ് വേർ യു പുഷ് അദർ പീപ്പിൾ ഡൗൺ.
മറ്റുള്ളവരെ ഇടിച്ചു താത്തിട്ട് മുമ്പോട്ട് കയറുന്ന ആത്മാവിനല്ല. അതെ,
നല്ല ആത്മാവല്ല. ദാറ്റ്സ് ദി ട്രബിൾ ഇൻ ദ വേൾഡ്.
ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്.
I heard a story recently. Somebody was telling me about that when he was in Singapore, he went to a fish market. And he saw one Chinese fisherman selling fish. And he had two baskets of crabs, two different types. And he said, these are Chinese crabs, these are Indian crabs. Somebody said, how in the sea also Chinese and Indian? No, he said, it's not that. It's their behavior, he said. He said, here, in this basket, you see this crab climbing, climb up and jump out of the basket. And the other crabs are helping it and pushing it out.
അപ്പോ മറ്റേ ഞണ്ടുകൾ ഈ കാര്യം ചെയ്യുക പ്രവൃത്തിയിൽ അവരെ സഹായിക്കുന്നു.
ഇതാണ് ചൈനക്കാരായ
അവൻ ചൈനക്കാരായതുകൊണ്ട് അവനെ പ്രകാരം
നോക്കുക,
ഈ കൊട്ടയിലേക്ക് നോക്കുക.
ദിസ് ക്രാബ് ഈസ് ട്രൈയിങ് ടു ക്ലൈംബ് ഔട്ട് ആൻഡ് ദി അദേഴ്സ് ആർ പുള്ളിങ് ഇറ്റ്
ഡൗൺ. ഇവർ മുകളിലേക്ക് കയറാൻ നോക്കുമ്പോൾ മറ്റേ ഞണ്ടുകൾ അവരെ പിടിച്ചു
വരുന്നു. ഇന്ത്യൻ ക്രാബ്സ്,
ഇതാണ് ഇന്ത്യക്കാരായ ഞണ്ടുകൾ.
Because if it is the Indian fisherman, the names would have changed.
India kaarde oru mukkal aayirengil ee Singapore China chandugal India chandu mattu thirinju vayare.
But you know, that is, I don't believe they were Chinese and Indian, but that's the spirit of the world.
Yani Chinese idile vishwasikkunnal ennal idu rogathinte aathmaavaanu.
You know, to somehow get on top, push the other fellow down.
മറ്റുള്ളവരെ ഇടിച്ചിതാത്തിട്ട് എപ്രകാരം ഇങ്ങനെ മുകളിൽ നിൽക്കുക.
If I can't get it, then he also should not get it.
എനിക്ക് പറ്റുന്നില്ലെങ്കിൽ ഇവനും പോകരുത്.
That's the spirit of the world. If I can't get out of the basket, he's also not going to get out of the basket.
എനിക്ക് ഈ കൊട്ടയിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയില്ലെങ്കിൽ വേറെ ഒരുത്തരും രക്ഷപ്പെടണ്ട.
And our children learned that.
നമ്മുടെ കുഞ്ഞുങ്ങൾ അത് പഠിച്ചു.
In school.
സ്കൂളുകളിൽ.
And this is the spirit. And as they grow up, they realize that money is important and you become famous in the world. It's important.
ഈ ലോകത്തിന്റെ ആത്മാവാണത്. അവർ വളർന്നു വരുമ്പോൾ അവർക്ക് പണം പ്രധാനമുള്ളതാകുന്നു. ഈ ലോകത്തിന്റെ മാനം അവർക്ക് വലുതായിട്ടുണ്ടെന്നു.
And then they we ask them to accept Jesus into their heart.
അവരുടെ ഹൃദയത്തിലേക്ക് യേശുക്രിസ്തുവിനെ ഏറ്റെടുത്ത്
പറയുന്നു.
അവര് പറയുന്നത് കർത്താവായ യേശുവിന്റെ ഹൃദയത്തിലേക്ക് വരണം.
But this spirit is still there.
ഈ ആത്മാവ് അപ്പോഴും.
I'm not talking only about children, even in grown up people.
നിങ്ങൾ മാത്രമല്ല, മുതിർന്നവരിലും ഈ ആത്മാവുണ്ട്.
What a need there is in our time for Peter's words, save yourself from this perverted generation.
പത്രോസിന്റെ ഈ വാക്കുകൾക്ക് നമ്മുടെ ഈ ആളുകളിൽ എത്രത്തോളം ആവശ്യകതയുണ്ടെന്ന് നോക്കുക. ഈ ലോകത്തിന്റെ ആത്മാവിൽ നിന്ന് വക്രതയിൽ നിന്ന് രക്ഷപ്പെടുക.
We need to understand what is God's opinion of this world.
ഈ ലോകത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ അഭിപ്രായം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
Then you must ask yourself, do you want to have the same opinion or you want to have another opinion? The reason I read the Bible is to find out God's opinion about many things.
പല കാര്യങ്ങൾക്കും ദൈവത്തിന്റെ അഭിപ്രായം എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വായിക്കുന്നത്.
I don't read the Bible to preach sermons.
സന്ദേശങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടിയല്ല ഞാൻ
വായിക്കുന്നത്.
അതിലെനിക്ക് താല്പര്യവുമില്ല.
Other people read my messages to preach sermons.
മറ്റുള്ളവർ എന്റെ സന്ദേശം വായിച്ചിട്ട് അവർ പ്രസംഗിക്കും.
I don't preach, read the Bible to preach sermons.
പ്രസംഗിക്കാൻ വേണ്ടിയല്ല ഞാൻ വചനം വായിക്കുന്നത്.
I read the Bible to understand God's opinion about various things.
പല കാര്യങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടി.
Lord, what's your opinion about sex?
കർത്താവേ, ഈ
ലൈംഗികതയെക്കുറിച്ചുള്ള എന്റെ അഭിപ്രായം. What's your opinion about marriage?
What's
your opinion about money? What's your opinion about bitterness? What is your opinion about anger? I am not bothered what all the psychologists in the world say. I want to know what God says. And then I want to change into that, have that opinion myself. And then when I preach, I want to share that to other people who want to have God's opinion. Some people don't want God's opinion. I say, okay, forget it. Keep your own opinion. I don't know how many of you sitting here are really eager to find out God's opinion about various subjects. I'll tell you how to find out. How many of you seriously study the Bible? Those are the only people sitting here who are really interested in finding out God's opinion. Those of you who come regularly to meetings, you may have no interest in God's opinion. Those of you who seriously study the Bible, you're the only ones who are interested in God's opinion. I'll tell you, I have had to change my mind about many, many things when I study the Bible. That is why I disagree with so many Christian groups. I tell them, listen, I'm not interested in what you believe or what your church believes. You show it to me from scripture, I'll believe it. If you don't show it to me from scripture, I don't care if 1 million or 6 billion people believe it. The whole world. No, I want God's opinion. You know what God says about the world? What did we read? The whole world lies in the power of the evil one. The devil controls the business world.
ലോകത്തിന്റെ ഈ വ്യവസായ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ബിസിനസ് നിയന്ത്രിക്കുന്ന
ഓൾ ദ ബിസിനസ് വേൾഡ് ഓഫ് ദീസ് കൺട്രീസ് കൺട്രോൾ ബൈ ദ ഡെവിൾ
ലോകത്തിന്റെ ഉള്ള എല്ലാ ബിസിനസ് ലോകവും നിയന്ത്രിക്കുന്നത് സാത്താനാണ്
സോ ബി കെയർഫുൾ
അതുകൊണ്ട് വളരെ ജാഗ്രതയായി
വി ഹാവ് ടു ഗോ ഇൻ ദേർ ടു മേക്ക് ടു ഏൺ ഔർ മണി ബട്ട് ബി കെയർഫുൾ ദാറ്റ് സ്പിരിറ്റ് ഡസന്റ് ക്യാച്ച് യു
ലോകത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ജീവസന്ധാരണത്തിനുള്ള പണം സമ്പാദിക്കണമെന്നാൽ ആത്മാവ് നമ്മളെ പിടിക്കരുത്
സപ്പോസിംഗ് യു ലോസ്റ്റ് യുവർ ഡയമണ്ട് റിംഗ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് സം പിറ്റ് വിത്ത് എ ലോട്ട് ഓഫ് സ്നേക്സ്
ധാരാളം വിഷപ്പാമ്പുള്ളിടത്ത് നിങ്ങളുടെ കയ്യിലെ ആ വജ്രമോചനം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുക.
Well, you go there to get it.
അത് എടുക്കാനായിട്ട് നീ പോകും.
That's okay. But be careful, there are snakes all around.
ചുറ്റുപാടുമുള്ള വിഷപ്പാമ്പുകളെ കുറിച്ച് നിങ്ങൾ
ജാഗ്രതയായി. ഈ
ലോകത്തിൽ നമ്മൾ ബിസിനസ് ചെയ്യേണ്ടതും ആവശ്യം തന്നെയാണ്.
That's how we have to earn our living.
നമ്മുടെ ജീവസന്ധാരണത്തിലുള്ള ധനം
സമ്പാദിക്കുന്നതാണ് For the worldly people, it's okay. They don't mind being bitten by all these snakes and living in the midst, and they are snakes themselves.
See,
one cobra is not afraid of another cobra.
It's
what Jesus said. In John chapter 7, he told his brothers, Jesus had 4 brothers. Their names are given in Mark 6. But here in John 7, he said to them, verse 7, it says in verse 5, his brothers didn't believe in him. So he told them, why did the world hate Jesus? You know, if Jesus had kept his mouth shut, the world would not have hated him. Why did the world hate him? Because he testified their works were evil. Then he told his disciples,
തന്റെ ശിഷ്യന്മാരോട്
പറഞ്ഞു. ജോൺ 15:18
പതിനഞ്ചിന്റെ പതിനെട്ടില്
18:19
ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പ് എന്നെ പകച്ചിരിക്കുന്നത് അറിവീൻ. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായത് സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് ലോകം നിങ്ങളെ
പകയ്ക്കുന്നു.
വാക്യത്തിന്റെ അടിസ്ഥാനത്തിലെ ലൗകികരായിട്ടുള്ളവർ ലോകമനുഷ്യരെ സ്നേഹിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ ലൗകികനാണ് എന്നുള്ളത്.
ഇഫ് എ മണി ലവിംഗ് പാസ്റ്റർ കൻ ലവ് മീ, ഐ എം എ പാർട്ട് ഓഫ് ദിസ് വേൾഡ് വിതൗട്ട് എ ഡൗട്ട്.
എന്നെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ഞാനാണ് ഈ ലോകത്തിന്റെ ഭാഗം തന്നെ.
ഇഫ് ഐ എം നോട്ട് ഓഫ് ദിസ് വേൾഡ് ദാറ്റ് മണി ലവിംഗ് പാസ്റ്റർ വിൽ ഹേറ്റ് ദി സൈഡ് ഓഫ് മീ, ഹീ വിൽ ഹേറ്റ് മൈ നെയിം.
ഞാൻ അവരുടെ ഭാഗമല്ല എന്നുണ്ടെങ്കിൽ എന്നെ കാണുന്ന കാഴ്ച പോലും അവർ വെറുപ്പുളവാക്കുന്നതായിരിക്കും.
If the world loves me, I belong to this world. Jesus said that.
യേശുവിന്റെ വാക്കുകളാണ് ഈ ലോകം എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ഞാൻ ഈ ലോകത്തിലുള്ളവൻ തന്നെയാണ്.
But I chose you out of the world. That's why the world hates you.
ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു.
You ask yourself.
നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക.
Do your worldly relatives love you?
ലൗകികരായ ബന്ധുക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ?
You must be a first rate compromiser.
നിങ്ങൾ ഒന്നാം തരം ഒത്തുവരുത്തക്കാരൻ തന്നെയാണ്.
Go ahead.
മുമ്പോട്ട് പോകുക.
Think about those people in heaven are saying, we've got a few people here like that, they're all regretting today. You'll also join their crowd one day.
സ്വർഗ്ഗത്തിലിരുന്നവർ ഭാരത്തോടുകൂടി അവർ വിളിച്ചു പറഞ്ഞത് എന്താണ്? ഇവിടെ ചിലരിന്ന് ഖേദത്തോടെ ലോകത്തിലേക്ക് ഒന്നുകൂടി പോയിരുന്നാലോ എന്ന് പറയുന്നത് പോലെ, സഹോദര നിന്റെ
ജീവിതത്തിൽ who kept on pleasing their worldly relatives who are in hell today. Now they are wondering why in the world they try to please those worldly relatives who are in hell today.
ഇന്ന് നരകത്തിലായിരിക്കുന്ന അവരുടെ ബന്ധുക്കളെ പ്രസാദിപ്പാനായിട്ട് ശ്രമിച്ചവർ ഇന്ന് സ്വർഗത്തിലിരുന്ന് ഖേദിക്കുന്നു. അവർ ചിന്തിക്കുന്നു, എന്തിനാണ് നരകത്തിലേക്ക് പോകാൻ ഒരുമിട്ടിരുന്നവരെ ഞങ്ങൾ പ്രസാദിപ്പിച്ചിരുന്നത്.
If they had taken a stand, maybe those relatives may have been saved.
അവരെന്തൊരു സ്ഥാനമെടുത്തിരുന്നെങ്കിൽ, നിലപാടെടുത്തിരുന്നെങ്കിൽ ഇന്ന് നരകത്തിൽ കിടക്കുന്നവരും സ്വർഗത്തിലിരുന്നേനെ.
Be saved from this crooked generation.
ഈ തലമുറയിൽ നിന്ന്, വക്രതയുടെ തലമുറയിൽ നിന്ന് രക്ഷപ്രാപിപ്പിൻ.
I believe we really need that word in our day.
ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാനായിട്ട് ഈ വാക്യം നമുക്ക് വളരെ വളരെ ആവശ്യമാണ്.
Church must be something that has a message for our time.
സഭയ്ക്ക് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സന്ദേശമുണ്ട്.
That is our calling.
അതാണ് നമ്മുടെ വിളി.
What is God saying to his people at this time?
ഈ കാലഘട്ടത്തിൽ ദൈവം തന്റെ ജനത്തോട് എന്ത് പറയുന്നു എന്നത് അറിയുക.
It's what Peter said 2000 years ago.
അതാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് പത്രോസ്.
Be saved from this crooked generation.
ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷപ്രാപിപ്പി.
Heavenly Father,
പിതാവേ,
help us not to just have knowledge but obedience.
വെറും അറിവുണ്ടാകുക മാത്രമല്ല, അനുസരണമുണ്ടാകുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ.
And in these 2 days, change us all radically, we pray. So that one day we get to heaven, we'll be thankful for these 2 days that we spent here.
We pray in Jesus'
name.